Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഇവിടെ തന്നെ വരുന്ന മറ്റൊരു സംശയം പരിഹരിക്കും. ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ ഭാഷകാരൻ അദ്ദേഹത്തിന് വളരെ മർമ്മപ്രധാനമായ പല ആശയങ്ങളും വ്യക്തമാക്കുകയാണ്. ഒന്ന് സർവജ്ഞത്വത്തെ കുറിച്ചുള്ളത് അതിനെ നിഷേധിച്ചു, പിന്നെ അപരോക്ഷതയെ സംബന്ധിച്ചുള്ള എന്താണ് അദ്ദേഹത്തിലെ അപരോക്ഷത, അത് ഇനി മൂന്നാമതൊരു പ്രശ്നം അശരീര സ്വരൂപവും അപഹത പാത്മാതിരക്ഷണ കഥം യേശു ഭക്ഷണി ദർശിച്ചു. ഇത് ശ്രുതിയുടെ ഒരു സ്വഭാവമാണ്, അങ്ങേ ഏറ്റവും പറയും ഇങ്ങേ ഏറ്റവും പറയും, ഇത് രണ്ടും കേൾക്കുന്നവൻ ആകാശക്കുഴപ്പമാണ്. ഇത് ഏതാ ശരി, അതാണ് പരമാർത്ഥം. ഈ ആശയക്കുഴപ്പം സ്വയം പരിഹരിക്കാതെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ശ്രമിക്കും, അദ്വൈതം പഠിപ്പിക്കാൻ തുടങ്ങും. പറഞ്ഞു പറഞ്ഞ് പറയുന്നവനും കുഴപ്പത്തിലാണ്, കേൾക്കുന്നവനും കുഴപ്പത്തിലാണ്, പിന്നെ അവൻ പറയും ഇത് അസംബന്ധമാണ്, അദ്വൈതം എന്ന് പറയുന്ന അസംബന്ധമാണെന്ന് പറയും. അങ്ങനെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ 30-40 വർഷം ചോദിച്ചാൽ നേരം പറഞ്ഞിട്ടുണ്ട്, 30-40 വർഷം ഞാൻ വേദാന്തം പഠിച്ചു, എന്നിട്ട് അദ്വൈതം എന്തൊക്കെയാ പഠിച്ചത്, ഭഗവത്ഗീത പഠിച്ചു, ശങ്കര ഭാഷ്യം പഠിച്ചു, ബ്രഹ്മസൂത്രം പഠിച്ചു, മനുഷ്യത്വങ്ങളെ തത്വം പഠിച്ചു, പോരാതെ ഖണ്ഡനഖണ്ഡവാദ്യം, അദ്വൈത ശക്തി, മഹാപ്രസ്ഥാനം, ബൃഹത്പ്രസ്ഥാനം, മറ്റത് എല്ലാം പഠിച്ചു. എല്ലാം പഠിച്ചിട്ട് ഇപ്പൊ എന്തായി, ഒന്നുമായില്ല. ഇതൊക്കെ ഇങ്ങനെ പറയാനും കേൾക്കാനും കൊള്ളാമെന്നുള്ളതല്ലാതെ എനിക്കിതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല. കഴിഞ്ഞ മാസം എന്നോട് ഒരാൾ പറഞ്ഞ കാര്യമാണ്, കഥയല്ല, ഒരാൾ മനസ്സ് തുറന്നു, അടുപ്പമുള്ളതുകൊണ്ട് മനസ്സ് തുറന്നു ഒരാൾ സംസാരിച്ചു, എന്താ ഇതിൽ ശേഷിച്ചത്, ഇത്രയും ഗ്രന്ഥങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ ചെലവഴിച്ചിട്ടും എന്താ ശേഷിച്ചത്. ഇങ്ങനെ ഒരാൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കും, എന്താണ് അവിടുത്തെ ദോഷം, എന്താണ് അവിടുത്തെ തകരാറ്. ഏതൊരു തത്വത്തെക്കുറിച്ചാണോ ഈ ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്, പഠിക്കുക മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു, ആ തത്വത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയാദി ദോഷങ്ങൾ മാറിയില്ല. ഇത്രയും ചെറിയൊരു കാര്യമാണ്. അതാണ് പറയുന്നത് ശാസ്ത്ര അഭീതിസ്തു നിഷ്പത നിഷ്പത അവിജ്ഞാതേ പരേ തത്വേ. ശാസ്ത്രാധ്യയനം നിഷ്ഫലമായി തീരുന്നു. ഒരുപാട് മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഗ്രന്ഥം പിഴിഞ്ഞാല് മോക്ഷം വരത്തില്ല, ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം. ഇത് അതിനുതകത്തക്ക രീതിയിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇതിൽ വരുന്ന ഒരു തകരാർ, ദോഷം മാറുന്നില്ല. ഒരാൾ ചോദിക്കും എന്താ തനിക്ക് മാറിയോ ഈ ദോഷമൊക്കെ, ഈ സംശയം ഒന്ന് മാറിയാൽ മതി, പ്രശ്നം എന്താണ്, ഈ ഒരൊറ്റ സംശയം ഇനി ശേഷിപ്പുള്ളൂ, അതുകൂടെ തീർന്നു കഴിഞ്ഞാൽ ആൾ മുക്തനായി. ഇതാണ് ഭാഷ്യം നമ്മളെ ബോധിപ്പിക്കുന്നത്. ദോഷം നമ്മളിലാണ്, മറ്റൊരാളിലുണ്ട്. ആരുടെയെങ്കിലും സംശയം മാറിയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടെന്താ കാര്യം, സ്വന്തം സംശയം മാറുന്നുണ്ടോ, സ്വന്തം അജ്ഞാനം മാറുന്നുണ്ടോ, മറ്റുള്ളവരുടെ മുക്കിയെ കുറിച്ച് തിരക്കിടന്നിട്ട് എന്താ പ്രയോജനം, അവനവന് ഉള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടോ, അത് ഈ തത്വം ശ്രവിക്കുമ്പോൾ സംശയം വരുന്ന സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും സംശയം വരുന്നത്. ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷവും എന്താണ് ആ ശരീര സ്വരൂപവും അപഗത ആത്മാദി ലക്ഷണ ഇതൊക്കെയാണ് നിങ്ങൾ ഇപ്പോഴും പറയുന്നു. ഇതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്, ഇതാണ് കേൾക്കുന്നത്. അശരീര സ്വരൂപം അപഗത ആത്മാദി സൻകഥം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് യേശ പുരുഷ ഈ ആത്മാവിനെ കുറിച്ച് ഇത്രയെല്ലാം പറഞ്ഞിട്ട് പിന്നെ എന്താണ് പറയുന്നത്? അക്ഷണി ഇവിടെ ശരി, അവൻ ചഷ്ടപുരുഷനാണ്, ഇതെന്തിനാ പറയാൻ പോകുന്നത്? പരമാർത്ഥമാണ് പറയുന്നെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ പോരെ, വേണ്ട അധീനം എന്തിനാ പറയുന്നത്? നമ്മളോട് പറഞ്ഞാൽ മതിയല്ലോ സച്ചിദാനന്ദം, പ്രശ്നം തീർന്നു. പിന്നെ ചക്ഷുപുരുഷനാണ്, ഇത് ആൾക്കാരുടെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ചക്ഷുപുരുഷനാണെന്ന് പറഞ്ഞുകൊണ്ട് സാധുക്കള് കണ്ണിന് നോക്കിയിരുന്ന് ധ്യാനിക്കുന്നുണ്ട്, കണ്ണിൽ കാണുന്ന പുരുഷന്. കൂടുതൽ സ്ത്രീകളാണെ, പുരുഷന്മാരല്ല. അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ് ശ്രുതി പറഞ്ഞിരിക്കുന്ന അക്ഷിപുരുഷൻ? അത് വെറുതെ ആണോന്ന് ചോദിച്ചു, എന്ത് ചെയ്താലും എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും, എന്തോ അതൊരു ദൈവാധീനമാണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കും. അതുകൊണ്ട് ഇതൊന്നും വെറുതെ അല്ല, ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിനല്ല കണ്ണിന് നോക്കിയിരുന്ന് ധ്യാനിക്കുന്നത്. കാരണം ശ്രുതി ഇങ്ങനെ പറഞ്ഞു, എന്തിനു ശ്രുതി അങ്ങനെ പറഞ്ഞു? ഇവിടെ ഭാഷകാരൻ വിശദീകരിക്കുകയാണ്. പ്രജാപതിനോ, പ്രജാപതി എന്തിനെല്ലാം പറഞ്ഞു? ചക്ഷുപുരുഷൻ ഒരിടത്ത് പറയും സദൈവ സൗമീതമഗ്രാസി സത്താണ് പരവും, എന്തിനെ പറയും ചക്ഷുപുരുഷനും? ഇത്തരം സംശയങ്ങളാണ് നമ്മൾ മനസ്സിലിരിക്കുന്നത്. തത്ര തഥ അസോ അക്ഷിണി സാക്ഷാത് ദൃശ്യതേ. തദ്വക്തവ്യം ഇതി ഇതം ആരഭ്യതേ. ശ്രുതി തന്നെ അതിന് പരിഹാരം പറയും, അങ്ങനെയും പറയാം എന്നാണ്. ചക്ഷുപുരുഷനെന്നും പറയാം, സ്വപ്നപുരുഷനെന്നും പറയാം, സുപ്തപുരുഷനെന്നും പറയാം. ഇങ്ങനെ പറയുന്നതിനൊന്നും ദോഷമൊന്നുമില്ല. എങ്ങനെ പറഞ്ഞാലാണോ ഓരോന് ബുദ്ധിയെ ഒന്ന് മുന്നോട്ട്, അത്രയും ഉദ്ദേശിക്കുന്ന മനുഷ്യൻ അവനെ നിന്ന നിലയിൽ നിന്നും ഉയർത്തുക. സാക്ഷാത്കാരം അതെപ്പോഴായാലും സംഭവിച്ചോട്ടെ, പക്ഷെ നിന്നതിനെയും നിന്നും മുന്നോട്ട് പോണ്ടേ. എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ് ചക്ഷു. അപ്പൊ അവിടത്തെ പുരുഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതാണ് തത്ര തഥ അസോഭക്ഷണി സാക്ഷാത് ദൃശ്യതെ. ആ അക്ഷിപുരുഷൻ തദ്വക്തവ്യം ഇത് ഇതം ആരംഭിതേ തത്ര കോഹേതു അക്ഷണി ദർശന ഇത്യാഹ സദൃഷ്ടാന്ത യഥ പ്രയോഗ്യാത് ശ്രുതി വിശദീകരിച്ച് പറയും. സദൃഷ്ടാന്തോ വ്യാഖ്യാന ഭേദത്തെ കുറിച്ച് മോശകാരം പറയുകയാണ്. നമ്മുടെ മന്ത്രത്തിൽ സ പ്രയോഗ്യ എന്നാണ്. സ യഥാപ്രയോഗ്യ എന്ന് പറഞ്ഞാൽ യഥാ സപ്രയോഗ്യ എന്നാണ്. സ ശബ്ദത്തിന് എന്തർത്ഥം പറയും? ദൃഷ്ടാന്തം എന്നുള്ള അർത്ഥം പറയാം, അല്ലെങ്കിൽ പ്രയോഗ്യത്തിന്റെ വിശേഷണമായിട്ടെടുക്കാം. ഭാഷയെ സംബന്ധിച്ചുള്ള ഒരു സാങ്കേതിക വിഷയമാണ്, രണ്ടു തരത്തിലായാലും കുഴപ്പമില്ല. ഇതൊക്കെ ഒരു വിഷയം മുമ്പ് പലരും പലതരത്തിൽ വ്യാഖ്യാനിച്ചിരിക്കും, ഭാവിയിലും പലതരത്തിലും വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ശബ്ദാർത്ഥങ്ങളെ ഭാഷകാരനും ചിന്തിക്കുന്നു, അതങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ. അത്രയും ചിന്തിക്കാൻ കഴിയാത്തവർക്ക് അത് വിശേഷം തോന്നുന്നില്ല. ഇപ്പൊ സശബ്ദത്തിന് ദൃഷ്ടാന്തം എന്നുള്ള അർത്ഥം എടുത്ത് ഒന്ന് പറഞ്ഞു, പിന്നീട് പറയുന്നതല്ല പ്രയോഗ്യം എന്ന് അർത്ഥം എടുത്തോളൂ. ഭാഷയെ വിട്ടിട്ട് ഞാൻ എന്റെ ആശയത്തിലേക്ക് പോകും. നമ്മൾ പറയുന്നത് സദൃഷ്ടാന്ത യഥാ പ്രയോഗ്യ പ്രയോഗ്യ പ്രയോഗ സശബ്ദം. എന്താണ് പ്രയോഗ്യം എന്ന് പറയുന്നത്? പ്രയുജ്യതീതി പ്രയോഗ്യോ അശ്വോ ബലുവി വർദ്ധവ വണ്ടിക്കാള അല്ലെങ്കിൽ രഥത്തിലും മറ്റും ഉപയോഗിക്കുന്ന അശ്വം, അതിനെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ പ്രയോഗ്യ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചത്. എന്നുവെച്ചാൽ പ്രയോഗിക്കപ്പെടുന്നത്, ഉപയോഗിക്കപ്പെടുന്നത് ഇവിടെ വാഹനത്തിനും മറ്റും വണ്ടി വലിക്കാനും മറ്റും. അതാണ് അശ്വം അല്ലെങ്കിൽ ബലീവർത്തൻ അർത്ഥത്തിൽ പറയാണ്. അപ്പൊ പ്രയോഗ്യം എന്ന് പറഞ്ഞാൽ അതായി വണ്ടി വലിക്കുന്ന കാളയും പറ്റും. അത് യഥാ ലോകെ ആചരത്തി അനേനിത്യാചരണ രഥവും ലോകത്തിൽ നമ്മളങ്ങനെ കാണാറുണ്ട് വണ്ടി വലിക്കുന്നു. എന്നിട്ടിവിടെ അടുത്ത് പറയുന്ന എന്താണ് ആചരണ? മന്ത്രത്തിൽ എന്താ പറയുന്നത്? യഥാ സപ്രയോഗ്യ ആചരണേ യുക്ത. പ്രയോഗ്യം ആചരണത്തിൽ യുക്തമായിരിക്കുന്നു. ശബ്ദം കേട്ടാൽ നമുക്കൊരർത്ഥം തോന്നത്തില്ല, എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നും. പക്ഷെ മഷികാരനെ എന്റെ അർത്ഥത്തെ തെളിച്ചെടുക്കുകയാണ്. പ്രയോഗ്യം ആചരണത്തിൽ യുക്തമായിരിക്കുന്നു. എന്താ എന്റെ അർത്ഥം? കാളയെ വണ്ടിയിൽ കെട്ടുന്നത് എന്നാണ് തോന്നുന്നു നമുക്ക്. എങ്ങനെ ഒരർത്ഥം തോന്നത്തില്ലല്ലോ, അതാണ് ഭാഷയുടെ കളി. പാണ്ഡിത്യത്തിന്റെ മഹത്വം അതാണ്. ആചരത്തി അനേനിത്യ ആചരണം, ആചരതി അനേന ചരിക്കാൻ ഉപയോഗിക്കുന്നത് അതാണ് ആചരണം. അപ്പൊ ആചരണത്തിന് ചരിതത്വം ഉദാഹരണമാണ്. ചരിക്കുക എന്ന് വെച്ചാൽ സഞ്ചരിക്കുക. സംപൂർവത്തിൽ വരാം ഉപസർഗം, ആ പൂർവത്തിൽ വരാം വന്നു കഴിഞ്ഞാൽ സഞ്ചരിക്കാം എന്നുള്ള അർത്ഥം. എന്താണോ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നത് അത് ആചരണം. അതിനുവേണ്ടി ഏതെന്തിനെയാണോ അതിൽ ബന്ധിക്കുന്നത് അത് പ്രയോഗ്യം. വ്യക്തമായും ഭാഷാ നിയമങ്ങൾക്ക് അനുസരിച്ച് തന്നെ അർത്ഥത്തെ പറയുക. ഇതൊന്നും ഭാവനയാണ്, വ്യക്തമായ നിയമങ്ങൾക്കനുസരിച്ച് പറയും. പക്ഷെ ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് നമ്മളെപ്പോലെയുള്ളവർ വിശേഷിച്ച് നമുക്ക് ഇതിന്റെ എന്താണ് ആ, എന്താണ് ചര്, എന്താണ് യുജ്, എന്താണ് പ്രകൃതി, എന്താണ് പ്രത്യയം, എന്താണ് നിയമങ്ങൾ, എന്താണ് ഇതൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ഭാവനയിൽ പലതും പറയും. പ്രയോഗ്യം വളരെ യോഗ്യനായ ഒരുത്തൻ എന്നർത്ഥം പറയും. എന്തുകൊണ്ട് അങ്ങനെ അർത്ഥം ചെയ്യാൻ ചോദിച്ചാൽ ഉണ്ടെന്ന് സമ്മതിക്കാനും ആചരണം. അതുപോലെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും പറയും, അത് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞൊരു വ്യാഖ്യാനം എഴുതി കഴിഞ്ഞാൽ ഗുരുവായി. എന്തുകൊണ്ട് എന്ത് പറഞ്ഞാലും അനുയായികളൊക്കെ ഇന്ന് ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നത് കൂടുതലും പഠിച്ചില്ലാത്തവരും ഭാഷ അറിയാത്തവരും ഈ നിയമങ്ങൾ അറിയാത്തവരോ കൂടുതലും വ്യാഖ്യാനിക്കുന്നു. എന്തുകൊണ്ട് വ്യാഖ്യാനിക്കാൻ ധൈര്യപ്പെടുന്നു? അവർക്ക് ഭാവനയുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഭാവനയും അനുഭവം തമ്മിൽ വ്യത്യാസം. അപ്പൊ ഭാവനയിൽ എന്ത് എഴുതിയിരിക്കും? ഒരാളുടെ അടുത്ത ദിവസം ഉണ്ടായിട്ട് ഉപനിഷത്ത് കൊണ്ടെത്തുന്നു എന്നോട് പറഞ്ഞത്, സ്വാമി ഉപനിഷത്ത് പഠിപ്പിക്കുന്നുണ്ടല്ലേ, ഞാൻ ശ്രമിക്കുന്നുണ്ട്, എത്രമാത്രം വിജയിക്കുന്നു എന്നറിയത്തില്ല, ജീവിതം വ്യർത്ഥമാണ്. എന്തുകൊണ്ട്? ഈ ഉപനിഷത്ത് പഠിക്കാതെ പഠിപ്പിക്കുകയാണെങ്കിൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായും പഠിച്ചിരിക്കുന്നു, എന്തായാലും ഇനി ജീവിതം വ്യർത്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നു. വായിച്ചു നോക്കി കുറച്ച്, അപ്പോഴാ മനസ്സിലായത് വ്യർത്ഥം. എഴുതിയവന്റെ ജീവിതം വ്യർത്ഥം, വായിച്ചവന്റെ ജീവിതം വ്യർത്ഥം. എന്താണ് മുഴുവൻ ഭാവന? ഇതുമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷെ എഴുതിയാള് വിവരമുള്ള ആളാണ്, അയാൾക്ക് ഭൗതിക ശാസ്ത്രം അറിയാം, മനഃശാസ്ത്രം അറിയാം, സാമൂഹ്യ ശാസ്ത്രം അറിയാം, ഇനി എന്തൊക്കെ ശാസ്ത്രം ഉണ്ടോ അതെല്ലാം അറിയാം. പക്ഷെ ഈ ശാസ്ത്രം മാത്രം അറിയില്ല. എന്തൊക്കെ ശാസ്ത്രം അറിവുണ്ടോ അതെല്ലാം ഇതിന്റെ താഴെ കയറ്റിയിരിക്കുകയാണ്. എല്ലാം ഭാവന. വൈദിക ശാസ്ത്രം മാത്രം പരിചയം. പൂർവമീമാംസയും ഉത്തരമീമാംസയും മാത്രം പരിചയിച്ചിട്ടില്ല, ബാക്കിയെല്ലാം പരിചയിച്ചു. ഇത് രണ്ടും പരിചയിക്കാതെ വേദാർത്ഥത്തെ നിർണയിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. ഭാഷകാരൻ അങ്ങനെയല്ല, ഭാഷകാരൻ മാത്രമല്ല എല്ലാ ഭാഷകാരന്മാരും അവർക്ക് വൈദിക സംസ്കാരമുള്ളവരായിരുന്നു. രാമാനുജാചാര്യനായാലും ശരി, മാധ്വാചാര്യനായാലും ശരി, അവർക്ക് തിരിച്ചറിയാമായിരുന്നു പൂർവമീമാംസ എന്നതാണ് ഉത്തരമീമാംസ എന്നതാണ്. അവർ പറയുന്ന ആശയങ്ങളിൽ വ്യത്യാസങ്ങൾ, പക്ഷേ ആ തത്വദൃഷ്ടി അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. പലർക്കും വേണ്ടി അവർ പലതരത്തിൽ വ്യാഖ്യാനിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതൊന്നുമില്ലാത്തവൻ എഴുതിവെക്കുന്ന ഭാവന, അത് വായിക്കുമ്പോഴാണ് ജീവിതം സാർത്ഥമാകുന്നതെന്ന് പലരും ധരിക്കും. ഏത് പുസ്തകമാണ് ആരെഴുതിയെന്നും എന്നോട് ചോദിക്കരുത്. എനിക്കിപ്പോ തന്നെ ശത്രുക്കൾ ഒരുപാടുണ്ട്, ഇനി പുതിയ ശത്രുക്കൾ ഇവിടെ ഉണ്ടാക്കരുത്. യഥാലോകെ ആചരത്തിനെ നിത്യ ആചരണോ രഥോ അനോവ. ഇപ്പൊ ഇവിടെ ആചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ രഥമാകാം, അല്ലെങ്കിൽ കാളവണ്ടിയാകാം. കാളണെങ്കിൽ പ്രയോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാള എടുക്കണം, രഥമാണെങ്കിൽ കുതിര എടുക്കണം. അത് ഏതാണെന്നുള്ളതൊന്നും വിഷയമില്ല, വണ്ടിയും കാളയും മനസ്സിലാക്കിയാൽ മതി. അതിനെക്കുറിച്ചാണ് ഇവിടെ ശ്രുതി പറയുന്നത്. നേരത്തെ ഇവർക്ക് സംശയം പരിഹരിക്കാൻ വേണ്ടി തസ്മിൻ ആചരണേ തദാകർഷണായ. ആ വാഹനത്തിൽ ബന്ധിച്ചിരിക്കുന്നു, കാളവണ്ടിയിലാണെങ്കിൽ കാളെ, രഥത്തിലാണെങ്കിൽ കുതിര, ഇത് നമ്മൾ കാണാറുണ്ടല്ലോ. ഏവം അസ്മിൻ ശരീരെ രഥസ്ഥാനിയോ പ്രാണ പഞ്ചവൃത്തി ഇന്ദ്രിയ മനോബുദ്ധി സംയുക്ത പ്രജ്ഞാത്മാ വിജ്ഞാന ക്രിയാശക്തിദ്വയ സമ്മൂർച്ഛിതാത്മായുക്ത. അതുപോലെ ഈ ശരീരത്തിൽ രഥസ്ഥാനീയനായ ശരീരത്തിൽ രഥസ്ഥാനീയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണോ അശ്വത്തിനെ സംബന്ധിച്ച രഥം, അതുപോലെ പ്രാണനെ സംബന്ധിച്ച രഥമായിരിക്കുന്ന ഈ ശരീരത്തിൽ അവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ബുദ്ധിമുട്ട് സാരഥ്യം വ്യക്തി നമ്മൾ കഠോപനിഷത്തിലും മറ്റും ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രഥസ്ഥാനീയമായ ഈ ശരീരത്തിൽ പ്രാണൻ എങ്ങനെയാണ് രഥത്തിൽ അശ്വത്തെ ബന്ധിച്ചിരിക്കുന്ന, അതുപോലെ രഥസ്ഥാനീയമായ ഈ ശരീരത്തിൽ പ്രാണനെ ബന്ധിച്ചിരിക്കുന്നു. പ്രാണനെന്ന് പറഞ്ഞാലോ ശബ്ദങ്ങൾക്ക് സന്ദർഭമനുസരിച്ച് അർത്ഥങ്ങൾ എടുത്തോണം. ഇത് അദ്വൈതിയെ സംബന്ധിച്ച് മാത്രമല്ല, ശബ്ദശാസ്ത്രത്തിന്റെ നിയമമാണ്. വ്യാകരണമായാലും തർക്കശാസ്ത്രമായാലും മീമാംസയായാലും മീമാംസകളാണ് ഇതിന് കൂടുതൽ വാശി പിടിക്കുന്നത്. അവരെല്ലാം ഇക്കാര്യത്തിൽ വളരെ നിർബന്ധമുള്ളവരാണ്. ശബ്ദാർത്ഥങ്ങളെ ഗ്രഹിക്കുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളെ പറയുന്നുണ്ട്. അതിനൊന്നാണ് സന്ദർഭം. ആ സന്ദർഭം അനുസരിച്ചിടുന്നത്. പ്രാണൻ എന്ന് പറഞ്ഞാൽ സാധാരണ പഞ്ചപ്രാണൻ എന്ന് പറയും, ഇവിടെ അതല്ല. ഇവിടെ പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷ്യകാരൻ അതിനെ വിശദീകരിക്കും. പഞ്ചവൃത്തി ഇന്ദ്രിയ മനോബുദ്ധി സംയുക്ത. പഞ്ചവൃത്തി അഞ്ച് പ്രകാരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾ, വൃത്തി എന്ന് വെച്ചാൽ പ്രവൃത്തി, വികാരം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. പഞ്ചവൃത്തികളോടുകൂടിയിരിക്കുന്ന, പഞ്ചപ്രവൃത്തിയോടുകൂടിയിരിക്കുന്ന, കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക എന്ന പ്രകാരമുള്ള അഞ്ച് വൃത്തികളോടുകൂടിയിരിക്കുന്ന ഇന്ദ്രിയം, പിന്നെ മനോബുദ്ധികൾ എന്നുവെച്ചാൽ അന്ധകരണം, അതിനെ ചേർത്ത് മനസ്സെന്നും ബുദ്ധി എന്നും പറയും. മനോബുദ്ധി സംയുക്ത പ്രജ്ഞാത്മാ ജീവാത്മാ, അതാണ് ഇവിടെ പ്രാണൻ. അത് എങ്ങനെയുള്ളത്? കേവലം പ്രാണനെ എടുത്താൽ പോലെ വിശദീകരിച്ച് വ്യാഖ്യാനത്തിൽ ആനന്ദേരി പറയും. എന്തുകൊണ്ട് അവിടെ ഇതെടുത്തു മനസ്സിലാക്കാൻ പറ്റിയതൊക്കെ വായിച്ചു നോക്കുക. പ്രാണ വിജ്ഞാന ക്രിയാശക്തിദ്വയ സമ്മൂർച്ഛിതാത്മാ. പ്രാണന് രണ്ട് മുഖ്യശക്തികളുണ്ടെന്ന്, വിജ്ഞാനശക്തി, അതാണ് ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നു ക്രിയാശക്തി, ഈ സ്ഥൂല ശരീരത്തിലൂടെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതാണ് ക്രിയാശക്തി. ദ്വയമി രണ്ടെണ്ണം, വിജ്ഞാനശക്തിയും ക്രിയാശക്തി. ഇത് രണ്ടും കൊണ്ട് സമ്മൂർച്ഛിതാത്മാ, സമ്മൂർച്ഛിത സ്വഭാവം, മൂർച്ഛിതമായിരിക്കുക എന്ന് പറഞ്ഞാ എന്താ അതിന്റെ നമ്മൾ ധരിക്കുന്ന അർത്ഥം? അയാൾ മൂർച്ഛിതനായിരിക്കുന്നു എന്ന് വെച്ചാൽ വിവേകമില്ലാതിരിക്കുന്നു എന്നർത്ഥം. ബോധം കെട്ട് കിടക്കുന്നതിന് വിവേകമുണ്ടോ? ഇല്ലല്ലോ. മൂർച്ഛിതമെന്നില്ല, ശബ്ദത്തിന്റെ അർത്ഥം അതാണ്. വിവേകമില്ലാതിരിക്കുക, വേർതിരിവില്ലാതിരിക്കുക, ഞാൻ നീ ഈ ബോധമില്ലാതിരിക്കുക. അപ്പൊ ഈ രണ്ട് ശക്തിദ്വയങ്ങളാൽ സമൂർച്ഛിതമായിരിക്കുന്നത് അതാണ് പ്രജ്ഞാത്മാ ജീവാത്മാ എന്ന് പറഞ്ഞാൽ ജീവാത്മാവിൽ നിന്ന് ഇതിനെ രണ്ടിനും വേർതിരിക്കാൻ പറ്റില്ല. വിജ്ഞാനശക്തിയും ക്രിയാശക്തിയും മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും ഈ ജീവാത്മാവിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല. അത് അവിയിൽ നിന്ന് കഷ്ണങ്ങളെ വേർതിരിക്കുമ്പോഴാണ് അവസാനം അവിയിൽ കാണത്തില്ല. വേർതിരിച്ചുള്ള വസ്തുവില്ലാതെ, എന്നാൽ ഇത് പലതും ഉണ്ട് തന്നെ അവിടെ. വിജ്ഞാത്മാവിന് ഇതെല്ലാം ഉണ്ട്, പക്ഷെ ഇത് സമ്മൂർച്ഛിതമാണ്, ഇവിടെ വിവേകമില്ല. അങ്ങനെ പറയാം ഏകീഭൂതമായിരിക്കുന്നു എന്ന് പറയും. ചിലടത്ത് പറയും അവിഭക്തമായിരിക്കുന്നു. അപ്പൊ ഇതാണ് ജീവന്റെ ലക്ഷണം പറഞ്ഞിരിക്കുകയാണ്. എന്താണ് പഞ്ചവർത്തിൽ ഇന്ദ്രിയ മനോബുദ്ധി സംയുക്ത പ്രജ്ഞാത്മ എന്ന് വെച്ചാൽ പ്രജ്ഞാസ്വരൂപമാണ്, അത് ജീവനെ വിശേഷിപ്പിക്കുന്നു. ജ്ഞാനസ്വരൂപമാണ്, എന്നാൽ വിജ്ഞാന ക്രിയാ ശക്തിദ്വയ സമ്മൂർച്ഛിതാത്മാ എന്നും പറയും. എല്ലാം ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നതാണ്. അതെന്താണ് അസ്മിൻ ശരീരേ യുക്ത, എങ്ങനെയാണ് രഥത്തിൽ കുതിരയെ ബന്ധിച്ചിരിക്കുന്നത്, അതുപോലെ ആ ജീവനെ ഈ ശരീരത്തിൽ, ജീവാത്മാവിനെ ഈ ശരീരത്തിൽ ബന്ധിച്ചിരിക്കുന്നു. ആര് ബന്ധിച്ചു? ഈശ്വരൻ ബന്ധിച്ചു എന്ന് ഇനി പറയും. എന്തിനു ബന്ധിച്ചു? സ്വകർമ്മ ഫല ഉപഭോഗ നിമിത്തം നിയുക്ത. അവനവന്റെ ഓരോ ജീവന്റെയും കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നതിന് വേണ്ടി ഈ ശരീരമാകുന്ന രഥത്തിൽ ജീവനാകുന്ന കുതിരയെ ഈശ്വരൻ കെട്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞു വരുന്നതിനു വേണ്ടി ഈ അക്ഷിപുരുഷൻ എന്തിനു പറഞ്ഞു? അതിന് സമാധാനമായിട്ട് പറയുകയാണ്. തുടർന്ന് വിശദീകരിക്കുന്നു.